శ్రీ లలితాంబికే సర్వశక్తి അഖിലാണ്ട ജ്യോതിസേ ദിവ്യമൂർത്തി അഗതിയാചിക്കുന്നു ഭക്തിപൂർവം അഖിലരും എന്നെ വെടിഞ്ഞാലും നീ അഭയമേ കീടേണോകമാതേ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ഇരുന്നൂറു ജന്മം കഴിഞ്ഞതാവാം ഇത്തരുണത്തിമർത്യനായി തീർന്നതാകാം വിരളമായി തന്നെ ഈ ജന്മമമ്മേ പദമലർക്കുമ്പിളി നൽകിടട്ടെ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ചെയ്തിരിക്കാം തനയരിൽ ഞാൻ നിന്ദ്യനായിരിക്കാം ജനനി നീയെല്ലാം ക്ഷമിച്ചിവന്റെ മനതാപമൊക്കെ അകറ്റിടേണം
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ജ്ഞാനമോ ശാസ്ത്രമോ യോഗമോ നീ ഏകിയിട്ടില്ലെന്നതോർമ്മ വേണം ഒരു കർമ്മവും തിരിയാത്തൊരന്നേ ചലനപ്പെടുത്തുന്നതെന്തിനാണ്
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ശരിയായി നയിക്കുവാനാരുമില്ല ഒരു ശോക സാമ്രാജ്യമുള്ളിലേന്തി ഇടയിട തേങ്ങൽ ധ്വനികളുമായി അടിയന്ത വാത്മജൻ എത്തിടുമ്പോ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
കൃത്യനിഷ്ഠയെടുത്തു ധ്യാന നിരതനായി മേവാൻ തുനിഞ്ഞിടുമ്പോൾ അതുവത വന്നോ മുടക്കിടുന്ന ഉചിതമോ നിങ്ങളിപ്പൈതലോടോ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ശംഭുരൂപേ മനോഹരാംഗി ജയ ജയ ബ്രഹ്മസ്വരൂപിണിയേ ജയ ജയ വിഷ്ണു പ്രിയേ നമസ്തേ ജയ ജഗദേകമാതേ നമസ്തേ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ
ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലളിതാംബികെ സർവശക്തി ശ്രീലേ ദാംബിക സർവശക്തി ശ്രീപാദം ഞാനിത കുമ്പിടുന്നേ.
നമ്മുടെ 7 ദിവസത്തിലെ ഇന്നത്തെ യാത്ര അവസാനത്തെ സന്ധി എന്ന് വേണമെങ്കിൽ പറയാം. സപ്താഹത്തിന്റെ തലേ ദിവസത്തെ നാളെ തീരുന്ന സപ്താഹത്തിന്റെ ലാസ്റ്റ് സന്ധിയാണ്. നാളത്തെ ചടങ്ങുകൾ ഏകദേശമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. പകല് തന്നെ സപ്താഹം നടത്തുന്ന പോലെ തന്നെയാണ് ചടങ്ങുകളെല്ലാം. രാവിലെ തന്നെ ഭാഗവതത്തിന്റെ സമാധി, ഗുരുസമാധി വായിക്കും, അതിന്റെ അർത്ഥം പറയും. ഗുരുദേവന്റെ സമാധി വളരെ നല്ല ഭാഷയിൽ തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. വളരെ ദുഃഖകരമായ എല്ലാ സംഗതികളും അന്ന് ഒരു സമാധി പ്രാപിച്ച സമയത്ത് ശിഷ്യന്മാരുടെ എല്ലാ വിഷമങ്ങളും ഈ ഗ്രന്ഥത്തിലെ ഗ്രന്ഥകാരൻ എഴുതി ചേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമികൾ. ഗുരുദേവൻ ഇത്ര നേരത്തെ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഒന്നും ഉരിയാടിയിട്ടില്ല. ഗുരുദേവൻ കന്നി 5-ന് സമാധിയാകുന്നതെങ്കിൽ ബോധാനന്ദ സ്വാമി കന്നി 8-ന് സമാധിയായി. ബോധാനന്ദ സ്വാമിയുടെ പേരിലാണ് ഗുരുദേവൻ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചതെങ്കിൽ അതിപ്പോ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ശിവഗിരി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമത്തിന്റെയും ഭക്തിയുടെയും എല്ലാം സമ്മേളനം ഈ സമാധിയിൽ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു വിഷമം തന്നെയാണ് കാര്യം. ഗുരു നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്താഹത്തിന്റെ 7-ാം ദിനം എന്ന് പറയുന്നത് ഹൃദയസ്പർശിയായ ഒരു ദിനമാണ് കാര്യം. ഗുരുദേവന് നമ്മളോടൊപ്പം 7 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പത് സ്വർഗാരോഹണവും അത് കഴിഞ്ഞുള്ള സർവീശ്വര പൂജയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ സാന്നിധ്യത്തിന്റെ ദിവ്യമായ ഒരനുഭവം നമുക്ക് യജ്ഞവേദിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. 7 ദിവസം വന്ന ആളുകൾക്കുണ്ടാകുന്ന പുറമേ ഉണ്ടായിരിക്കുന്ന മാറ്റത്തെക്കാൾ ഉപരി നാളത്തെ അനുഗ്രഹ വർഷം കൊണ്ട് തന്നെ വലിയൊരു മാറ്റം എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷെങ്കിലും നമ്മൾ ആ ചടങ്ങുകളൊക്കെ ക്രമമായ വണ്ണം വർണ്ണിക്കുകയാണെങ്കിൽ ആദ്യം ഗുരുവിന്റെ സമാധി വായിക്കും. ആ സമാധി വായിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കർപ്പൂരാരതിയാണ്. സമാധിയോടനുബന്ധിച്ച് നമ്മൾ ഗുരുദേവൻ മോക്ഷപദം പ്രാപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അപ്പൊ കർപ്പൂരമെല്ലാം കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, സമാധി കഴിഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസമായി നമ്മൾ ആരാധിക്കുന്ന വിഷ്ണുവിന്റെ രൂപമായിട്ട് തന്നെയാണ് ഗുരുവിനെ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരം തന്നെ നാരായണൻ എന്നുള്ള പേര് അതുകൊണ്ട് തന്നെയാണ് അന്വർത്ഥമാക്കുന്നത്. ശങ്കരൻ ആദിശങ്കരൻ ശിവന്റെ അവതാരവും ബുദ്ധനും ഗുരുദേവനും നാരായണന്റെ അവതാരവുമായിട്ടാണ് ഗണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ഓണം. ഓരോ കാഴ്ചപ്പാടിലാണ് അതിന്റെ നിഗമനത്തിലെത്തുന്നത്. ഓണകാലത്താണ് ഗുരുദേവന്റെ ജനനം എന്നുള്ളതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ വാമനാവതാരത്തിന്റെ സമയം കൂടിയാണ് അതെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ഒരു മഹാജ്യോതിഷ പണ്ഡിതൻ ഈ വരാൻ പോകുന്ന ചതയം നക്ഷത്രത്തിൽ ഒരു ദിവ്യ ശിശു ജനിക്കാനിട വരുന്നു, നവഗ്രഹങ്ങളെല്ലാം ഉച്ചസ്ഥാനീയരാകും എന്ന് 4 വരി ശ്ലോകം അതിലുണ്ട്. അത് എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ വരാൻ പോകുന്ന ചതയത്തിലാണ് ഹരി ജനിച്ചതും ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചതും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവും ബ്രഹ്മാവും ശിവനും എല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ഗുരുപരമ്പരയുടെ ശ്ലോകമാണ് ഏത് കാര്യത്തിനും നമ്മൾ ആദ്യം ചൊല്ലുന്നത്. ഗുരുബ്രഹ്മ, ഗുരുവിഷ്ണു, ഗുരുദേവോ മഹേശ്വര. എന്നാൽ ഗുരുദേവൻ ഇവരെക്കാൾ ഉപരിയാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മം കൂടിയാണ് എന്ന് പറഞ്ഞ തപസ്സുകൊണ്ട് എല്ലാ ദേവന്മാരും തപസ് ചെയ്യുന്നവരാണ്. ശിവനായാലും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും എല്ലാവരും തപസ് ചെയ്യുന്നതാണ്. പക്ഷെ അവരെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താവുന്നതുമാണ് സാധാരണ ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ സ്വർഗാരോഹണ സമയം നമ്മൾ ആറാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കലശപൂജ കുടുംബത്തിലെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടാനും എല്ലാവർക്കും ഐക്യത, എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാലുവേദനയെങ്കിലും ഭഗവാൻ തന്നിരിക്കും. അത് ഭഗവാന്റെ ഇഷ്ടമാണ്. തന്റെ ഭക്തന്മാരെ പരീക്ഷിക്കുക എന്നുള്ളത് നീതിയുടെ കർമ്മം പോലെ ഭഗവാന്റെ ഇഷ്ടം കൂടിയാണ്. ഞങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഗുരുവായൂരമ്പല നട. ഞാനുമൊക്കെ മിക്കവാറുമൊക്കെ പോയി തൊഴുന്ന ഇടം കൂടിയാണ്. പരീക്ഷണമാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണന്റെ കൂടുതൽ കർമ്മം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം തൊഴാൻ പോകുന്ന ഭക്തന്മാർക്കെല്ലാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നുമുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായിട്ട് പറയല്ല, ഭഗവാന്റെ കൃപ കൊണ്ട് യാതൊരു കുഴപ്പം കൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എങ്കിൽ കൂടിയും ജീവിതമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറയുന്ന ഇടമാണ് ഭഗവത്സന്നിധി. നമുക്കെല്ലാം വിശ്വസിച്ച് ഭഗവാനെ ഏൽപ്പിക്കാം. കാര്യം എന്താന്ന് പറഞ്ഞാൽ രണ്ട് ഗുണം അതുകൊണ്ട്, വേറെ ആരും അറിയില്ല. മൂന്നാമത്തെ ഗുണം, ഭഗവാൻ അതിനൊരു പരിഹാരം തരുമെന്നുള്ള നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ വിശ്വാസം. ഈ വിശ്വാസങ്ങളെല്ലാം കൊണ്ടാണ് ഏഴു ദിവസം നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ കാര്യങ്ങൾ ഭക്തിപൂർവ്വം അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. ഈശ്വര കൃപയാണ് എന്ത് കർമ്മങ്ങൾക്കും നമ്മളെ പ്രേരിപ്പിക്കുന്നതും, ഈശ്വരപരമായ കാര്യങ്ങൾ പറയാനും സാധിക്കുന്നത്. ഭഗവാൻ എന്ന് തീരുമാനിച്ച ഇതിലെ ഏതെങ്കിലും വരിയുടെ അർത്ഥങ്ങൾ പറയുമ്പോൾ ഓർമ്മയൊന്ന് പോയാൽ എല്ലാം തീർന്നു. നിങ്ങളുടെ മുമ്പിൽ നമ്മളും സീറോയും നിങ്ങളും സീറോയാണ്. അതൊന്നും നടക്കാണ്ട് ഇതെല്ലാം മംഗളകരമാക്കി തരുന്ന ആ ജഗന്നേവന്ദേവന്റെ ശക്തിക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. എന്തായാലും ഏഴു ദിവസം ഏഴ് സന്ധ്യയിലായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടു. ഇനി നാളത്തെ സന്ധ്യ നിങ്ങളുടെ സ്മൃതിപഥത്തിലാണ്. നാളെ പകലോടുകൂടി തീരുന്ന കർമ്മത്തിന് ശേഷം നല്ലവരായ ഈ നാട്ടിലുള്ള എല്ലാ ഗുരുജനങ്ങളും സന്ധ്യാസമയത്ത് ഇങ്ങനെ വന്നിരുന്ന് ഇത് കേൾക്കാനും അതിന്റെ പുണ്യ സുഹൃത്തുക്കളായിരുന്നു നിങ്ങളെല്ലാവരും. കാര്യം ഇത് നടത്തി ഇങ്ങനെയൊരു അനുഗ്രഹം വഴിപാടുകളോ മറ്റെന്തിനേക്കാളും ഉപരി ഞങ്ങൾ ലക്ഷ്യമാക്കിയ ഒരേ ഒരു ലക്ഷ്യം ഗുരുദേവന്റെ കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഇത് പ്രേരിപ്പിച്ചത്. അപ്പൊ കൂടുതൽ ഗുരുഭാഗവതമാകുമ്പോൾ കൂടുതൽ ആളുകൾ അതിന് ശ്രദ്ധാലുക്കളായിട്ട് വരും. വന്നിരിക്കുന്ന ആളുകളെല്ലാം അതിലൂടെ മാറ്റിമറിച്ച് ഗുരുവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഗുരുദേവൻ പണ്ടേ പറയാറുള്ള ഒരു ദുഃഖമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ്. നമ്മളെല്ലാവരും ആ വാക്യത്തിന്റെ മാറ്റുള്ളി സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഏഴു ദിവസം കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ പിഞ്ചോമനകളെയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. അവരെ എല്ലാം ഗുരുഭക്തിയിലേക്ക് കൊണ്ടുവരണം. ഒരു മാറ്റത്തിന് അവരിൽ എല്ലാവരിലും ചലനം ഉണ്ടാക്കാൻ നിങ്ങൾ ഈ സപ്താഹത്തിൽ നിന്ന് ആർജിച്ച ഊർജത്തിന് സാധിക്കണം. പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ടാകാം, പക്ഷെ അവരിവിടെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയും പരിഭവമില്ല, കൊച്ചുകുട്ടികളാവും. പക്ഷെ അവരെ കൂടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചാൽ എന്തൊരു മാറ്റം അവരിൽ നടത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്തിപൂർവ്വം ഗുരുദേവന്റെ അനുഗ്രഹ വർഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന ഈ സന്ധ്യാവേളയിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വെണ്ണയുണ്ണ ഉണ്ണിക്കണ്ണ ഒന്നിടിയണം.
കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിച്ചു വന്നിടേണം. എണ്ണയും നാനും നീ കണ്ണ വന്നിടേണം. കണ്ണ കൊഞ്ചി
തന്നിടേണം വെണ്ണയുണ്ടാരുണ്ണി കണ്ണ വന്നിടേണം കണ്ണ കുഞ്ചി കുഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം കേടകറ്റി മാനസത്തി കളിയാട
രണ്ടയുണ്ടാരുണ്ണിക്കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
ഓടക്കുഴലൂതിപ്പാടി ഓടിവ കണ്ണ എന്റെ കേടകറ്റി മാനസത്തി കളിയാട
രണ്ടയുണ്ടാരുണ്ണിക്കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിച്ചു വന്നിടേണം
കാലിമെച്ച് ബാലലീല പൂണ്ട കൃഷ്ണ എന്റെ കേടകത്തി മാനസത്തി കളിയാടോ
എന്തയുണ്ടാകുന്നി കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിച്ചു വന്നിടേണം
പൂതനാഥൻ മുലയുണ്ട് കണ്ണനുണ്ണി മുന്നിൽ കാണണം നിൻ ബാലരൂപം താമരാക്ഷ
വെണ്ടയുണ്ടാകുന്നി കണ്ണ കൊന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിച്ചു വന്നിടേണം
കാളന്തീതൻ കയത്തിൽ നീ കുതിച്ചോനെ കണ്ണ കാളിയ മദനം ചെയ്ത മണിവർണ്ണ
വെണ്ടയുണ്ടാകുന്നി കണ്ണ വന്നിടേണം കണ്ണ കുഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
കാലചക്രം കറക്കുന്ന കമലാക്ഷ നിന്റെ കാലിണയിൽ നമിക്കുന്ന കണ്ണനുണ്ണി
വെണ്ടയുണ്ടാകുന്നി കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
ജന്മമുക്തി വന്നിടേണം കണ്ണനുണ്ണി മുന്നിൽ കാണണം നിൻ ബാലരൂപം കാമരാക്ഷണ്ടി
കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
കാലവശം വേശിടാതെ കാത്തിടേണേ കണ്ണ ആരുമില്ല ആത്മബന്ധു വാസുദേവ
ണ്ടാരുണ്ണി കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
കാലവശം വീശിടാതെ കാത്തിടേണെ കണ്ണ ആരുമില്ല ആത്മബന്ധു വാസുദേവ
വെണ്ണയുണ്ടാരുണ്ണി കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
വെണ്ണയുണ്ടാരുണ്ണിക്കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
വെണ്ണയുണ്ടാരുണ്ണിക്കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
വെണ്ണയുണ്ടാരുണ്ണിക്കണ്ണ വന്നിടേണം കണ്ണ കൊഞ്ചി കൊഞ്ചി കുഞ്ചിരിച്ചു വന്നിടേണം
ഇവിടെ നന്ദി എന്ന് പറയുന്നത് സൂചിപ്പിക്കേണ്ടത് ഈ പരിപാടി ഇവിടെ നടത്തിയ രൂപാനന്ദ സ്വാമിക്കും ചെമ്പഴന്തി ആശ്രമത്തിനുമാണ്. ഞാനും ശിവഗിരി മഠത്തിലെ സ്വാമിയാവുമ്പോൾ അതിന്റെ ആവശ്യമില്ലെങ്കിൽ കൂടി സ്വാമിയാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ച് ഇവിടെ ക്ഷണിച്ചത്. അപ്പൊ ഇന്നത്തെ സന്ധ്യ രൂപാനന്ദ സ്വാമിയുടെ ഈ പരിപാടി നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ച് ചെമ്പഴന്തി വിളിച്ചുകൊണ്ടുവന്നതിനുള്ള നന്ദി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ നന്ദി സൂചിപ്പിക്കേണ്ട ഒരാളാണ് എന്റെ കയ്യിലിരിക്കുന്ന മൈക്ക് സെറ്റ്. മൈക്കിൽ കൂടെ തന്നെ അവർക്ക് നന്ദി പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 വാട്സ് എങ്കിലും വേണം ഈ പരിപാടിക്ക്. അതിൽ 1000 കൊണ്ട് തന്നെയാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ സ്ട്രെയിൻ എടുക്കേണ്ടി വരും ശബ്ദത്തിന്. അപ്പൊ അതുകൊണ്ടാണ് ഒച്ച അടയുന്നത്. കുറഞ്ഞത് നമ്മുടെ ഇരിക്കുന്ന ഈ ഉപകരണങ്ങളൊക്കെ നല്ലോണം ഇതിന്റെ പവർ വർദ്ധിച്ചെടുക്കുന്നവയാണ്. ഇപ്പം 3000 വാട്ട്സാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പാവങ്ങൾ 1000 കൊണ്ട് ഞങ്ങളെ 3000 വാട്ട്സ് വെക്കേണ്ടടുത്ത് 1000 ഞങ്ങളെ സഹായിച്ചവരാണ്. എന്തായാലും അവർക്കും ഞങ്ങൾ ഇതിലൂടെ നന്ദി പറയുകയാണ്. കാര്യം ഇതിനകത്ത് അറിവില്ലായ്മ കൊണ്ടാണ് ഈ 1000 വാട്ട്സിലൂടെ ഈ പരിപാടി നടത്താൻ കഴിഞ്ഞത്. ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഗുരുദേവന്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടായി എന്ന് പറയുന്നത്. കാര്യം ആദ്യമായിട്ടാണ് 1000 വാട്ട്സിൽ ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് ഗുരുദേവൻ തീർത്തു തന്നത് വലിയൊരു അനുഗ്രഹം. പരിപൂർണമായിട്ടും ഒച്ച അടയ്ക്കാണ്ടിരുന്നത് വലിയ ഭാഗ്യം തന്നെ എന്ന് കരുതാം. അവർക്ക് ഈ തരണത്തിൽ നന്ദി ഈ സന്ധ്യാവേളയെ സൂചിപ്പിക്കുകയാണ്. ഇനിയുള്ളത് ശ്രോതാക്കളായ നിങ്ങളാണ്. സന്ധ്യാവേളയിൽ കുറച്ചാളുകൾ മാത്രമേ വരാറുള്ളൂ, ചുറ്റുവട്ടമുള്ളവരാണ്. എന്തായാലും എല്ലാവരുമൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ പുഞ്ചിരിയിലാണെങ്കിലും അതൊരു പരിചയം തന്നെയാണ്. പിന്നെ നിങ്ങളെയൊക്കെ ഇനി വഴി വെച്ച് വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം. വെളിച്ചപ്പാടിന് ആരെ അറിയില്ല എന്ന് പറയുന്ന പോലെ വഴി വെച്ച് കണ്ട് ചിരിച്ചാലും പറയണം ഞങ്ങൾ ചെമ്പഴന്തിയിലെ സപ്താഹത്തിന്റെ ആളുകളാണ്. ഇങ്ങനെ കേൾക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ പറയുകയാണ്. വലിയ സന്തോഷത്തോടുകൂടി തന്നെ ഈ ഒരു വേളയിൽ ശ്രോതാക്കളായിട്ട് ഇവിടെ വന്നിരുന്ന അകമഴിഞ്ഞതിനെ പ്രേരിപ്പിച്ചത് നിങ്ങളാണ്. അർജുനൻ തേർത്തട്ടി തളർന്ന് വീണപ്പോഴത്തേക്ക് അർജുനനെ പൊക്കിയെടുത്തത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഞങ്ങളിടയ്ക്കൊന്ന് ഇത് വന്നപ്പോഴും നിങ്ങളിവിടെ കുത്തിയിരിക്കുന്ന കാണുമ്പോൾ പിന്നെ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. അപ്പൊ അതിലെല്ലാം നിങ്ങൾ പ്രേരിപ്പിച്ചതും എല്ലാം തന്നെ ഞങ്ങളുടെ ഒരു സൗഭാഗ്യമായിട്ട് കരുതുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവനോടുള്ള ഭക്തിയാണ്. അത് ശ്രീകൃഷ്ണദേവനിലേക്ക്, അമ്പലപ്പുഴ അടുത്തായതുകൊണ്ട്, വീടിനടുത്തായതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനിലേക്കും തിരിഞ്ഞു. ഈ രണ്ട് ഭക്തിയിലൂടെയാണ് വളർന്ന് പന്തലിച്ച് ഇവിടം വരെ നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ തന്ന എല്ലാവിധ നല്ല സഹകരണത്തിനും ഇവിടെ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. എന്റെ പേര് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. കൊടുങ്ങല്ലൂരാണ് ഇപ്പം താമസം. എന്ന് പറഞ്ഞ വീടല്ല ആശ്രമമാണ്, ഗുരുനാരായണ ആശ്രമം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ 8 കിലോമീറ്റർ. എന്റെ അടുത്ത് തൊട്ടിരിക്കുന്നത് പരമേശ്വർജി. മേലൂർ എന്ന് പറയും. ചാലക്കുടിക്കടുത്ത് മേലൂരാണ്. എന്റെ അടുത്തു നിന്ന് അധിക ദൂരമൊന്നുമില്ല. പരിപാടി ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ക്യാമ്പ് ആശ്രമത്തിലാണ്. അപ്പോൾ മേലൂർ പരമേശ്വർജി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുന്നത് ഭാഗവത സപ്താഹത്തിനാണ്. എന്നാലും ഗുരുഭാഗ സപ്താഹത്തിന് വളരെ കൂടിയിട്ടുണ്ട് ആശ്രമത്തിലും എല്ലായിടത്തും. മേലൂർ പരമേശ്വർജി ഒരു കൃഷ്ണഭക്തനാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഗുരുഭക്തനാക്കി ഞാൻ മാറ്റിക്കളഞ്ഞു. മേലൂർ പരമേശ്വരജി പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഗ്രന്ഥപാരായണത്തിലുള്ള താല്പര്യം മുൻനിർത്തിയും എല്ലാ കാര്യത്തിനും മറ്റൊന്നുമില്ല. ഞങ്ങളുടെ ടീമിന്റെ ഒരു വർക്കെന്ന് പറഞ്ഞ ഐക്യതയാണ്. ഇന്നത് ചെയ്യണമെന്ന് ആർക്കും ഒരു വ്യവസ്ഥതയില്ല. അവര് പറയുന്നത് ഞാൻ കേൾക്കുക, ഞാൻ പറയുന്നത് അവര് കേൾക്കുക. ഈ വ്യവസ്ഥതയിലാണ് 13 വർഷമായിട്ട് ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചറാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾ എന്നോടൊപ്പം ഉള്ളത് സതീഷ് ബാബു ആണ്. സതീഷ് ബാബു നിങ്ങൾ കണ്ടില്ലേ, ഹാർമോണിയം നന്നായി വായിച്ച് അതിനകത്തേക്ക് നമ്മളെ ഏതൊരു പാട്ട് പാടണമെങ്കിലും അതിനൊരു ശ്രുതി ഇട്ട് തന്ന് നമ്മളെ അതിലേക്ക് ലയിപ്പിക്കുന്ന സതീഷാണ്. വളരെ വർഷങ്ങളായിട്ട് തന്നെ എന്നോടൊപ്പം ഉള്ള എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവര്. അവരും ആശ്രമത്തിന്റെ തൊട്ടടുത്തുള്ളവർ തന്നെയാണ്, അധിക ദൂരെയൊന്നുമല്ല. സതീഷ് ബാബു കുട്ടികളെ പഠിപ്പിക്കുന്ന, സംഗീതം പഠിപ്പിക്കുന്ന ആളുമാണ്. തൊട്ടടുത്തിരിക്കുന്ന സുബി സതീഷ് ബാബുവിന്റെ അനുജനാണ്, പാട്ടുപാടുന്ന ആൾ. അപ്പം അവര് ചേട്ടനും അനിയനും കൂടിയാണ് നമ്മുടെ ഈ പരിപാടിയിലെ എല്ലാ കാര്യത്തിനും മുൻനിരയിൽ നിൽക്കുന്നത്. പിന്നെ ഋതംപേട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതടിക്കുന്ന ആള് വന്നിട്ടില്ല. പകരം വന്ന ആളാണ് തബലിസ്റ്റ്. തബലിസ്റ്റ് പുതിയ ആളാണ്, എന്നാലും ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെ. ശരത്കാലത്തെ സന്ധ്യയാണ്, പുള്ളിയുടെ പേര് ശരത് എന്നാണ്. ആദ്യമായിട്ടാണ് ഇവിടെ പരിപാടിക്ക് വരുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ ഒരു ടീം വർക്കിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ, പാരായണമെന്നോ സംഗീത പാട്ടെന്നോ വേർതിരിച്ച് അറിയാത്ത വിധം ഞങ്ങളൊരു വർക്ക് ചെയ്യുന്നത്, അത് ഞങ്ങളുടെ ടീം വർക്കിന്റെ പുരോഗതിയായിട്ടാണ് ഞങ്ങളെ. പക്ഷെ ചിലര് അങ്ങനെയല്ല ഇങ്ങനെന്നൊക്കെ പറയാൻ ശ്രമിച്ചതൊന്നും ഞങ്ങളുടെ അടുക്ക് നടക്കില്ല. പാരായണവും പ്രഭാഷണവും ഭജനയും എല്ലാം ഒരു ടീം വർക്കായിട്ടാണ്. അതില് യജ്ഞാചാര്യനെന്നോ പാരായണമെന്നോ അങ്ങനെ വേർതിരിച്ച് ഇന്ന് വരെ ഞങ്ങളുടെ ഇടയ്ക്ക് ഒന്നുമില്ല. അവരും ഞാനും ഒരേപോലെ ഒരേ മെയ് പോലെ അതുകൊണ്ടായിരിക്കാം ഇത്രയും വർഷം ഞങ്ങളുടെ പരിപാടി നീണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും നല്ലവരായ ചെമ്പഴന്തി ഗ്രാമത്തിലെ ഗുരുദേവന്റെ പവിത്രമായ ജന്മം കൊണ്ട് പുണ്യവതിയായിരിക്കുന്ന ഈ ചെമ്പഴന്തിയിലെ ഇവിടെ വന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും അതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ സായന്ത്ര സന്ധ്യയെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണവും ആരതിയും ഇവിടെ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആരതികളോടി നിർത്തുന്നു.
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ.
ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ആരതിയും എല്ലാം നടത്തി തന്ന ഞങ്ങളുടെ ശാന്തിയുടെ കാര്യം. സുമേഷ് ശാന്തികൾ എറണാകുളത്തിനടുത്താണ് വീട്.
ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ നാരായണായ,
ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ
ഓം
നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
വാസുദേവായ ഓം നമോ ഭഗവതേ